നമ്മൾ ഏതവസ്ഥയിലായാലും ആരെങ്കിലും നമുക്ക് എതിരായി നിന്ന് നമ്മെ എതിർക്കാൻ തുടങ്ങിയാൽ, വലിയ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യണം? ജോർജ് ജോസഫ് എഴുതുന്ന ലേഖനം പ്രശ്നക്കാരൻ ബോസിനെ തടഞ്ഞ പ്രാർത്ഥന. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ വലിയ ഒരാഗ്രഹമായിരുന്നു പഠിച്ച് ഡിഗ്രി എടുത്ത് ഗൾഫിൽ പോയി ജോലി ചെയ്യണം എന്നത്. എന്നാൽ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് കുടുംബത്തിലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടക്കേണ്ടി വന്നു. എൻ്റെ പിതാവിന് ഗൗരവതരമായ ഒരു അപകടം സംഭവിച്ച് അദ്ദേഹം കിടപ്പിലായി. ആ സമയത്ത് ഞാൻ ബിടെക് 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. പിതാവ് ചികിത്സകളുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് ഞാൻ ബിടെക് പൂർത്തിയാക്കി നിൽക്കുന്ന 2009 സമയത്ത് ഗൾഫിൽ സിറ്റിസനായ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഗൾഫിൽ ജോലി ചെയ്യണമെന്ന സ്വപ്നത്തെക്കുറിച്ചുമെല്ലാം പങ്കുവച്ചു. അദ്ദേഹത്തിന് അവിടെയൊരു കമ്പനിയുണ്ടായിരുന്നു. അവിടെ സൂപ്പർവൈസറായി എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തരികയാണെന്ന്. അങ്ങനെ ഞാൻ ഏറെ സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തി. കുടുംബത്തിൻ്റെ ക്ലേശകരമായ സാമ്പത്തിക സ്ഥിതിയെല്ലാം മാറി മുൻപോട്ടുള്ള ജീവിതമെല്ലാം ഭംഗിയാകുമല്ലോ എന്ന ചിന്തയോടുകൂടി ഞാൻ അവിടെ ചെന്നിറങ്ങി. പക്ഷേ അവിടെ ചെന്നപ്പോൾ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലുള്ള ക്രമീകരണങ്ങൾ ഒന്നും കാണാൻ സാധിച്ചില്ല. താമസ സൗകര്യവും ഭക്ഷണവുമെല്ലാം തീർത്തും മോശമായിരുന്നു. അവിടുത്തെ കറൻസിയിലേക്ക് മാറ്റി കുറച്ച് തുക ഞാൻ കയ്യിൽ വെച്ചിരുന്നു. അധികം താമസിയാതെ അതെല്ലാം തീർന്നു. ജോലിയൊന്നും ആയതുമില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ കൊണ്ടുപോയ വ്യക്തി ഒരു മാൻ പവർ ഏജന്റാണ്. അയാൾ ഇതുപോലെ മറ്റു പലരെയും പല കമ്പനികളിലേക്ക് കൊണ്ടുപോകും. അവരുടെ ശമ്പളം അയാൾ വാങ്ങും. അതിൻ്റെ ചെറിയൊരു ശതമാനം പോലും യഥാർത്ഥ വ്യക്തിക്ക് തരില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. അവിടെ ചെന്നവരാരും സാധാരണയായി തിരിച്ചു പോന്നിട്ടുമില്ല. നമ്മുടെ പാസ്പോർട്ടും മറ്റ് കാര്യങ്ങളുമെല്ലാം അവർ വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ വലിയൊരു പ്രതിസന്ധി നേരിടാൻ തുടങ്ങി. പക്ഷേ അല്പനാളുകൾക്കകം ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. പക്ഷേ മാസങ്ങൾ കടന്നുപോയിട്ടും ശമ്പളമൊന്നും ലഭിച്ചില്ല. കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ നേരത്തെ കേട്ടിരുന്നതുപോലെ ആ വ്യക്തിയുടെ കയ്യിലാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് വ്യക്തമായി. നാട്ടിലാണെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും കൂടി വരുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. പലരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭീതി മനസ്സിൽ വളർന്നുകൊണ്ടിരുന്നു. എന്നെ ആത്മീയമായി സഹായിക്കുന്ന സിസ്റ്റർ ലില്ലി FCCയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സിസ്റ്റർ എന്നോടൊരു കാര്യം മാത്രം പറഞ്ഞു, ജോർജെ, ഒരു കാരണവശാലും വഴക്കുണ്ടാക്കാനും ഉടക്കാനും പോകരുത്. കർത്താവ് ഇതിന് പരിഹാരം കാണും. നമ്മുടെ ദൃഷ്ടിയിൽ നമുക്കിതെല്ലാം അസാധ്യമാണ്. പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. റോമ 12:18-19 വചനം ഇങ്ങനെ പറയുന്നു, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ജോലിസ്ഥലത്ത് അസ്വസ്ഥതയുണ്ടാക്കുന്ന വ്യക്തിയെ എന്താണ് വിളിക്കുന്നതെന്ന് സിസ്റ്റർ ചോദിച്ചു. ബോസ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ സുഹൃതജപം പോലെ ചൊല്ലാൻ ഒരു പ്രാർത്ഥനയും പറഞ്ഞു തന്നു. ബോസിൻ്റെ ആത്മാവിനെ അനുഗ്രഹിക്കണമേ, കാത്തുരക്ഷിക്കണമേ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അതിന് കാരണക്കാരായ വ്യക്തികൾ നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ, അവരെ ശത്രു മനോഭാവത്തോടുകൂടെ നോക്കാതെ അവർക്കു വേണ്ടി കൂടിയാണ് ഈശോ മരിച്ചത് എന്നൊരു ബോധ്യത്തോടുകൂടി അവരുടെ ഉള്ളിലും ഒരാത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് ദൈവമെന്നെ കാരണമാക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അതിന് വലിയ ഫലം ഉണ്ടാകും. സിസ്റ്റർ പറഞ്ഞു തന്ന സുഹൃതജപം ഞാൻ ഉരുവിടാൻ തുടങ്ങി. കർത്താവെ, ബോസിൻ്റെ ആത്മാവിനെ അനുഗ്രഹിക്കണമേ, കാത്തുരക്ഷിക്കണമേ. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം എനിക്ക് സാധിക്കുന്നിടത്തോളം ചൊല്ലാൻ തുടങ്ങി. റോമ 12:20, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടും. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടാൻ തുടങ്ങും. അങ്ങനെ 10 മാസത്തോളം മുൻപോട്ടു പോയി. പ്രതികരിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നിന്നില്ല. പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ടു പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം എനിക്ക് പരിചയമുള്ള ഒരു വൈദികൻ എന്നെ വിളിച്ചു. ജോലിസ്ഥലത്ത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അച്ഛനോട് പങ്കുവച്ചു. ഇനി എനിക്ക് നാട്ടിൽ വരാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നും സങ്കടത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. അവിടുത്തെ ഓഫീസിലെ നമ്പർ തരാനാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞത്. ഞാൻ ഇവിടുന്നൊരു ഫാക്സ് അയക്കാം, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമോ എന്ന് നോക്കാം, അതായിരുന്നു ആ വൈദികൻ പറഞ്ഞത്. എൻ്റെ പിതാവിന് രോഗം കൂടുതലാണ്, മകനെ കാണണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്. 10 ദിവസത്തെ അവധിക്ക് വിടാമോ എന്ന് ചോദിച്ച് അച്ഛൻ ഓഫീസിലേക്ക് ഫാക്സ് അയച്ചു. പെട്ടെന്ന് തന്നെ എന്നെ കൊണ്ടുപോയ സ്പോൺസർ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചു. ചെന്നപ്പോൾ ആ ഫാക്സ് എടുത്ത് എന്നെ കാണിച്ചിട്ട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. പിതാവിന് സുഖമില്ല, കാണണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും സാരമില്ല, ഞാൻ ടിക്കറ്റ് എടുത്തു തരാം, 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണം. അദ്ദേഹം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഒരു കാര്യത്തിലും അദ്ദേഹവുമായി വഴക്കുണ്ടാക്കിയിരുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാൽ തന്നെ എന്നെ എതിർക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. പെട്ടെന്നു തന്നെ അദ്ദേഹം പോയി എൻ്റെ പാസ്പോർട്ടും രേഖകളുമെല്ലാം എടുത്ത് ടിക്കറ്റും എക്സിറ്റ് എൻട്രിയും റീഎൻട്രിയും ഒക്കെ അടിച്ച് കയ്യിൽ തന്നു. അതോടൊപ്പം 2000 റിയാലും തന്നു. പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. ബോംബെ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്. നാട്ടിൽ വന്ന ശേഷം ഇനി ഗൾഫിലേക്ക് പോകേണ്ട എന്നൊരു തീരുമാനമെടുത്തു. എങ്കിലും ബോസിനു വേണ്ടിയുള്ള സുഹൃതജപം നിർത്തിയില്ല. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, അങ്ങാണല്ലോ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്, അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങ് തന്നെ തടയണേ. 10 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് എന്നാ തിരിച്ചു വരുന്നത്, റിട്ടേൺ ടിക്കറ്റ് എടുക്കേണ്ടേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 1 മാസത്തെ കൂടി അവധി വേണം, അല്ലാതെ ഇവിടെ നിന്ന് വരാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും അവധി നീട്ടി. അവിടെയായിരുന്നപ്പോൾ 2 വർഷത്തേക്കുള്ള ഒരു ബോണ്ട് എന്നെ കൊണ്ട് ഒപ്പിടിവിച്ചിരുന്നു. ഭാഷ മനസ്സിലാവാത്തതിനാൽ കാര്യമെന്താണെന്നറിയാതെയാണ് ഞാൻ അതിൽ ഒപ്പിട്ടത്. പിന്നീട് മാത്രമാണ് ചതി മനസ്സിലായത്. എങ്കിലും ദൈവാനുഗ്രഹമെന്ന് പറയട്ടെ, പിന്നീട് ആ മനുഷ്യൻ വിളിച്ചിട്ടില്ല, ഞാൻ മടങ്ങിപ്പോയതുമില്ല. ദൈവം അത്ഭുതകരമായി വലിയൊരു കെണിയിൽ നിന്നും എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇതുപോലൊരു ഫലമുണ്ടെന്ന് മനസ്സിലായത് ഈ സംഭവത്തോടുകൂടിയാണ്. അതിനാൽ വീട്ടിലോ സുഹൃത്തുക്കളുടെ കൂടെയോ ജോലി മേഖലയിലോ പഠന മേഖലയിലോ ശുശ്രൂഷ മേഖലയിലോ എല്ലാം നമ്മൾ ഏതവസ്ഥയിലായാലും ആരെങ്കിലും നമുക്കെതിരായി നിന്ന് നമ്മെ എതിർക്കാൻ തുടങ്ങിയാൽ, വലിയ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് ദൈവം നമ്മെ പാത്രമാക്കുന്നു. അങ്ങനെ നമുക്കും ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലെത്തിക്കാം. നമ്മുടെ പ്രതിസന്ധി അതോടുകൂടി ലഘൂകരിക്കപ്പെടും. ഈ ആത്മീയ അറിവിലേക്ക് നമുക്കും എത്തിപ്പെടാം. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം.